അല്പസമയം ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 54 അധ്യായം അതിന്റെ 17 വാക്യം വായിക്കാം. ന്യായവിസ്താരത്തിൽ നിനക്ക് അവിരോധമായി എഴുന്നേൽക്കുന്ന നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യെശയ്യാ പ്രവചനം 54 അധ്യായം 17 വാക്യങ്ങളുള്ള ഈ അധ്യായം ദൈവമക്കളെ നമ്മൾ സൂക്ഷ്മമായി പഠിക്കുമ്പോൾ ദൈവം അരുളി ചെയ്യുന്നു, യഹോവയാ ദൈവം അരുളി ചെയ്യുന്നു എന്ന് 5 പ്രാവശ്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 17 വാക്യങ്ങളിൽ 9 വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ നിങ്ങളോട് സത്യം ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏകദേശം 6 പ്രാവശ്യം സർവശക്തനായ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, ഇവ എന്റെ അരുളപ്പാടാണ്, ഞാൻ നിങ്ങളോട് സത്യം ചെയ്തിരിക്കുകയാണ്. ഇസ്രായേൽ മക്കളെ, അതായത് പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന, പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്ന, വൈഷമ്യങ്ങൾ കൂടെ കടന്നു പോകുന്ന തന്റെ ജനത്തെ നോക്കിക്കൊണ്ട് സർവശക്തനായ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ഞാൻ നിന്നെ ഓർക്കുന്നവരാണ്. ആരെല്ലാം നിന്നെ കൈവിട്ടാലും ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും സർവശക്തരായ ഞാനുണ്ടല്ലോ, ആ ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ചവരായ ഞാന്, എനിക്ക് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ കഴിയും, നിന്നെ അനുഗ്രഹിപ്പാൻ കഴിയും, നിന്നെ വിടുവിക്കുവാൻ കഴിയും. ഈ അച്ചായത്തിൽ ഇസ്രായേൽ മക്കളെ അല്ലെങ്കിൽ യഹൂദ ജനത്തെ ഒരു സ്ത്രീയോട് സാമ്യപ്പെടുത്തിയാണ് യഹോവയായ ദൈവം സംസാരിക്കുന്നത്. അതായത് ഒരു കൂടാരത്തിൽ പാർക്കുന്ന ഒരു സ്ത്രീയോട് ഉപമിച്ചുകൊണ്ടാണ് സർവശക്തനായ ദൈവത്തിന് സംസാരിക്കുവാനുള്ളത്. ഇതിന്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുവാൻ കഴിയുന്നു, നീ ഒരു കാര്യം ചെയ്യണം, നീ നിന്റെ കൂടാരത്തെ ഉറപ്പിക്കണം. ദൈവത്തിന്റെ ഭയല് ഇന്ന് പകൽക്കാലം ഈ വചനം സംസാരിക്കുന്നത് എന്നോടും നിങ്ങളോടുമാണ്. പൈസോ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതായ കാര്യം ഒരു ഉറപ്പാണ്, ഒരു തൈലമാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പ്, 30 വർഷങ്ങൾക്ക് മുമ്പ്, 40 വർഷങ്ങൾക്ക് മുമ്പ്, 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് നമ്മളെ വിളിച്ചിറക്കിയെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിവുള്ളവരാണ്. നമ്മൾ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും പ്രതികൂലങ്ങൾ വരുമ്പോൾ ക്ഷീണിച്ചു പോകുവാനല്ല, തളർന്നു പോകുവാനല്ല, എന്നെ നിങ്ങൾ വിളിച്ചിരിക്കുന്നത് പ്രത്യേക ശക്തിയോർജിരിക്കുവാനാണ്. അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യയിലുള്ള ദൈവമക്കൾക്ക് രേഖപ്പെടുത്തി ഇപ്രകാരം പറയുന്നു, ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും പേശോ കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം ക്രിസ്തുവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നു വരുവാകെ. ചെങ്കടലിന്റെ തീരത്ത് ഇസ്രായേൽ മക്കൾ കടന്നു വന്നപ്പോൾ അവര് മോശയോട് ദൈവത്തോട് പിറുപിറുക്കുവാനായി തുടർന്നു. അവരുടെ യാത്രയിൽ ദൈവം ഏറ്റവും മനുഷ്യമായി കാണുന്നൊരു കാര്യമുണ്ട്, പിറുപിറുപ്പാണ്. നന്മ വരുമ്പോൾ, അനുഗ്രഹങ്ങൾ വരുമ്പോൾ, വിടുതൽ വരുമ്പോൾ എനിക്ക് ഇത്ര മാത്രമേ ലഭിച്ചുള്ളൂ, അല്ലെങ്കിൽ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടാകുന്നല്ലോ എന്ന് കടന്നു വരുമ്പോൾ ഒരിക്കലും പിറുപിറുപ്പിന്റെ അനുഭവം ഉണ്ടാവാനേ വരുന്നത്. മോശ പറഞ്ഞു, ഈശോയൊക്കെ പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഉറച്ചു നിൽക്കണം. യഹോവയായ ദൈവം നിങ്ങൾക്ക് വരുത്തുവാൻ പോകുന്ന രക്ഷ ഇന്ന് നിങ്ങൾ കണ്ടുകൊള്ളി. നിങ്ങൾ കണ്ടിട്ടുള്ള മിശ്രയുടെ ജലത്തെ ഇനി ഒരു നാളും നിങ്ങൾ കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അന്ന് ദൈവമക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്തവനായ സർവശക്തനായ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി യുദ്ധം ചെയ്യുവാൻ വിശ്വസ്തനാണ്, മാറാത്തവനാണ്, മതിയായവനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീയോടെന്ന പോലെ ഉപമിച്ചുകൊണ്ടാണ് സർവശക്തനായ ദൈവത്തിന് ഇസ്രായേലിനോട് സംസാരിപ്പാനുള്ളത്. ഈ സ്ത്രീയുടെ അവസ്ഥ, അവൾ മനം തകർന്നവളാണ്, അവൾ ഉപേക്ഷിക്കപ്പെട്ടവളാണ്, അവൾ വേദന അനുഭവിക്കുന്നവളാണ്. അതിന്റെ അഞ്ചാമത്തെ വാക്യം വായിച്ചാട്ട്, അടുത്ത വാക്യം കൂടെ, അടുത്ത വാക്യം കൂടെ, ഉപേക്ഷിക്കപ്പെട്ട മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. എന്നാൽ അതിനു മുമ്പായി ദൈവത്തിന് തന്റെ ജനത്തോട് പറയുവാൻ ഒരു കാര്യമുണ്ട്, നീ ലജ്ജിച്ചു പോകയില്ല. അത് മാത്രമല്ല, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ദൈവസന്നിധിയിൽ ആര് വിശ്വസ്തയോടെ നിൽക്കുമോ, നേരോടെ നിൽക്കുമോ, അവരെ പരക്കുമാറാക്കുന്നവരാണ് സർവശക്തനായ ദൈവം. ഇന്ന് നമ്മൾ സംഘത്തിൽ നിൽക്കട്ടല്ലോ, ദൈവത്തിന് സ്തുതി പാടുവിൻ. ദൈവത്തിന് എന്ത് ചെയ്യണം? ദൈവത്തിന് സ്തുതി പാടണം. ദൈവസ്ഥാനം കടന്നു വരുമ്പോൾ ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നാൽ, ആരാധനയിൽ കൂടെ അനുഗ്രഹം ദൈവക്ക് ലഭിക്കുവാൻ കഴിയും. മാത്രമല്ല, ദൈവക്കൾ ഏടത്തോട്ടും വലത്തോട്ടും പരക്കും. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നന്മ ലഭിക്കയില്ല, അനുഗ്രഹം ലഭിക്കയില്ല, വിടുതൽ ലഭിക്കയില്ല എന്ന് എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ആരെല്ലാം പറഞ്ഞാലും ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ദൈവം പരക്കുമാറാക്കുന്നവനാണ്, ദൈവം നന്മ വരുന്നവനാണ്, ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. ഹല്ലേലൂയ! കഴിഞ്ഞ കാലങ്ങളിൽ നാം ശോഭിച്ചതിനും നിലച്ചതിനും അത്യന്തം പരമായ നന്മകളെ കൊണ്ട് നമ്മളെ അവൻ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ദൈവത്തിന് പറയുവാനുള്ളത്, നീ ഒരിക്കലും ലജ്ജിച്ചു പോകയില്ല. അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യോബേ പ്രവചിച്ച ദൈവം പറയുന്നു, ഞാൻ ഇസ്രായേലിന്റെ നടുവിലുണ്ട്. എന്തുകൊണ്ടാണ് ലജ്ജിച്ചു പോകാനറിയാമോ? നമ്മുടെ കഴിവുകൊണ്ടല്ല, നമ്മുടെ മിടുക്കുകൊണ്ടല്ല, നമ്മുടെ സാമർഥ്യം കൊണ്ടല്ല, ഇസ്രായേലിന്റെ ദൈവം അവരുടെ നടുവിലുണ്ടായിരുന്നു. ദൈവമക്കളെ, നമ്മളെ ലജ്ജിപ്പിക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഓ, നമ്മളെ വിളിച്ചിറക്കിയവൻ നമുക്കെല്ലാം തരുന്നവനാണ്, എല്ലാ നന്മകളും തരുന്നവനാണ്. ഇവിടെ നമ്മൾ വായിച്ചത്, ആ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയെ എന്ന പോലെ, ആ മനോവസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവത്തിന്റെ പതിലെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദൈവ ജനത, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ വിളിച്ചത് ഒരു സാധാരണക്കാരനല്ല. അവിടെ പറയുന്നു, സർവഭൂമിയുടെയും ദൈവമെന്ന് അവൻ വിളിക്കപ്പെടുന്നു. അവൻ ആകാശവും സമുദ്രവും അതിലുള്ളതൊക്കെ ഉണ്ടാക്കിയവനാണ്, സർവത്തെ നിയന്ത്രിക്കുന്നവനാണ്, ആ സകലത്തിനും ആഹാരം കൊടുക്കുന്നവനാണ്. അവന് കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക്, അവന് മനസ്സിലെ മൃഗങ്ങൾക്ക് ആ താത്തന്റെ ആഹാരം കൊടുത്ത് പോഷിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവമാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വിളിച്ചതുകൊണ്ടല്ലോ ഒരിക്കലും മാറുകയില്ല. ദൈവമക്കളെ, നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയും, ഒരിക്കലും അവൻ തള്ളിക്കളയുന്നവനല്ല. പ്രേസ്, അപ്പനും അമ്മയും, ദാവീദ് പറഞ്ഞ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും എന്റെ ദൈവം, എന്റെ യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ! ഓ, നമ്മളെ അവൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ഓ, താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല, ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ അതിലെ ഈ 54 അധ്യായത്തിൽ അനേക വാഗ്ദത്തങ്ങളുണ്ട്, അനേക പ്രോമിസസ്. എന്നാൽ ദൈവമക്കൾ ചെയ്യേണ്ട കാര്യമുണ്ട്, നമ്മൾ ആ പ്രോമിസസ് എന്ത് ചെയ്യണമോ? ഏറ്റെടുക്കണം. ഒരു മനുഷ്യൻ പറഞ്ഞ് വിശ്വസിക്കുമോ? ഒരു പ്രവാചകൻ വന്ന് ഇവിടെ പറഞ്ഞ് വിശ്വസിക്കുമോ? ചോദിക്കുമോ എന്താണ് അരുളപ്പാട്? എന്താണ് അരുളപ്പാട് ചോദിക്കുമോ? എന്നാൽ ഇവിടെ പ്രവാചകൾ സംസാരിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ് സംസാരിക്കുന്നത്. ഇന്ന് പറയുന്ന ദൈവത്തിന്റെ ആരാധനയാണ്, ദൈവത്തിന്റെ അരുളപ്പാടാണ്. ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു. മനോവശിക്കുന്ന സ്ത്രീയെ, ഭാരപ്പെടുക്കുന്ന ദൈവത്തിന്റെ പള്ളനെ, വ്യക്തി ജീവിതമേ, ഇന്ന് പറയുന്ന ദൈവത്തിന്റെ അരുളപ്പാട്, ഞാനാണ് നിന്നെ വിളിച്ചത്. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ വിളിച്ചത് ഞാനാണ്. എനിക്കും നിങ്ങൾക്കും മുതൽ മുടക്കി ഒരു കർത്താവുണ്ട്. തന്റെ ചങ്കിലെ രക്തം അവസാന തുള്ളിവരെ ഊറ്റിത്തന്നവരെ കർത്താവിന്റെ വിലയാണ് ഞാനും നിങ്ങളും. അന്ധകാരത്തിൽ നിന്ന് നമ്മുടെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുക. മുമ്പേ നമ്മൾ ജനമല്ലാത്തവരായിരുന്നു, ഇസ്രായേൽ ബന്ധമില്ലാത്തവരായിരുന്നു, എന്നാൽ കർത്താവിന്റെ മക്കളാക്കി, കർത്താവിന്റെ അവകാശികളാക്കി അവൻ നമ്മളെ വിളിച്ചു. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം അരുളി ചെയ്യുകയാണ്, താഴെ വാക്കി വായിക്കുമ്പോൾ കാണാൻ കഴിയും, ഞാൻ നിന്നെ നിത്യദയോടെ ചേർക്കുന്നവനാണ്, നിത്യ കരുണയോടെ ഞാൻ നിന്നെ വിളിക്കുന്നവനാണ്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട് നിത്യദയ, നിത്യ കരുണ. നമുക്കിടെ ഈ ലോകത്തിലുണ്ടല്ലോ പലരും കരുണ നമുക്ക് അടച്ചു കളയും, പലരും ദയോടെ ഒരു വിഷയം സംസാരിച്ചു എന്ന് വരികയില്ല. എന്നാ ദാവീദ് പറയുവാൻ കഴിയും, നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. നീ നിന്റെ കരുണ എനിക്ക് ഒരു നാളും എന്താണ്, ഒരു നാളും അടച്ചു കളയുകയില്ല. അതിന്റെ പത്താം വാക്യം പ്രകാരം വായിക്കാൻ കഴിയുന്നുണ്ട്, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല. ആരെല്ലാം മാറിപ്പോയാലും, പർവ്വതങ്ങൾ മാറിപ്പോയാലും, കുന്നുകൾ നീങ്ങിപ്പോയാലും, ദൈവത്തിലെ ദൈവത്തിന്റെ ദയ നമ്മളെ വിട്ടുമാറുകയില്ല. അവിടെ തന്നെ കാര്യം കേട്ട കാര്യമുണ്ട്, ഇനി വെള്ളം നിന്നെ നീട്ടില്ല, വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല. ഇവിടെ ഇരിക്കുന്ന മക്കളെ ഞാൻ ചോദിക്കട്ടെ, അനേക സന്ദർഭങ്ങളിൽ ഭയപ്പെട്ടിട്ടില്ലേ ഈ വെള്ളം എന്നെ ഒഴുക്കി കളയുമോ, ഈ തിരമാല എന്റെ പടകിലെ തകർത്തു കളയുമോ, ഇല്ലാണ്ടാക്കി കളയുമോ എന്ന് പാറത്തോടെ അനേക സന്ദർഭങ്ങളിൽ ഞാനും നിങ്ങളും കരഞ്ഞതായ അനേക ദിവസങ്ങളില്ലേ എന്റെ ജീവിതത്തിലുണ്ട്, ഇവിടെ എനിക്ക് ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ ഈ വെള്ളം എന്നെ മുക്കിക്കളയാൻ പോവുകയാണ്, വെള്ളം എന്റെ മീതെ കവിയുവാൻ പോകുകയാണ്. എന്നാൽ ഇന്ന് രാജ്യം പകർക്കാനും ദൈവത്തിന്റെ അമ്മ ഓർപ്പിക്കുന്നു ഒരു കാര്യമുണ്ട്, ഇനി വെള്ളങ്ങൾ നിന്നെ മുക്കിക്കളകയില്ല. ഓ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിത്യദയോട് നിന്നെ ചേർക്കുന്നവനാണ്. എന്റെ ഭയക്കൊരിക്കലും മറ്റും വരുന്നവനല്ല, ഞാൻ കരുണയുള്ള യഹോവയാണ്. ഓ നിന്നോട് ഞാൻ നിത്യ നിയമം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ, എത്ര പേർ വിശ്വസിക്കാൻ കഴിയും? വിശ്വസിച്ച നിയമങ്ങൾ കർത്താവിനെ സ്തുതിക്കാം. വെള്ളങ്ങൾ തിരമാലകൾ വരട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉപവാസ പ്രാർത്ഥനയിൽ സംസാരിച്ചപ്പോൾ ഇപ്രകാരം പറയുണ്ടായി, കാറ്റടിക്കട്ടെ, കാറ്റടിക്കണം, ഓരങ്ങൾ അടിക്കണം, തിരമാലകൾ ഉയരട്ടെ, എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ വിശ്വസ്തത അറിയുവാൻ കഴിയത്തുള്ളൂ. ഒരു സാധാരണ ജീവിതം നയിച്ചു പോയ ദൈവത്തിന്റെ വരുന്ന ഒരിക്കലും ദൈവത്തിന്റെ കരുതൽ കാണുവാൻ കഴിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു കുഞ്ഞ അസുഖമായി ആ രോഗം പിടിച്ച് ആശുപത്രിയിലോ ഭവനത്തിലോ ആയിരിക്കുമ്പോഴാണ് മാതാപിതാക്കന്മാരുടെ സ്നേഹം അറിയുവാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ അവർ വിചാരിക്കും ഉറങ്ങിക്കൊള്ളട്ടെ, വേണമെങ്കിൽ കഴിച്ചോളട്ടെ എന്നൊക്കെ വിചാരിക്കും. എന്നാൽ രോഗിയായിത്തീരുന്ന ഒരു കുഞ്ഞിന്റെ അടുക്കൽ നിന്ന് ഒരു മാതാ ഒരിക്കലും വിട്ടിട്ട് പോകുകയില്ല. പ്രേശോർ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതല്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ഇത് നിങ്ങളെ മുക്കിക്കളയുവാണല്ലോ, നിങ്ങളെ ഇല്ലാതാക്കുവാനല്ലോ, ജീവിതത്തിൽ ചില പുതിയ ക്രമങ്ങൾ തരുവാനാണ്, ചില അനുഗ്രഹങ്ങൾ തരുവാനാണ്, നിങ്ങളെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തുവാനാണ്. പലരും പറഞ്ഞല്ലോ ജോലി നഷ്ടപ്പെടും വിചാരിച്ചു, എന്നാൽ ആ ബോർഡ് ദൈവം നിർത്തിയിരിക്കുകയാണ്. അനേകരുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ മക്കളെ ഇവരുള്ള മക്കളുടെ ജോലി കർത്താവ് നിർത്തിയാൻ ഹൃദയം ഉറച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. ഓ, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും മാറ്റം വരികയില്ല. അവൻ വാക്കു മാറി പറയുന്നവരല്ല. അത് മാത്രമല്ല, അതിന്റെ 11-ാം വാക്യത്തിൽ പ്രകാരം വായിപ്പാൻ കഴിയുന്നുണ്ട്. അരിഷ്ടയും കൊടുങ്കാറ്റിനടിക്കപ്പെട്ട് ആശ്വാസം അറ്റവളും ആയുള്ളവേ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാ സംസാരിക്കുകയാണ്. ഓഹലിയ ഇസ്രായേൽ മക്കളുടെ പറഞ്ഞ കാര്യമാണെങ്കിലും എന്നോടും നിങ്ങളോടും വളരെ വ്യക്തമായി പറയുകയാണ്, ആരിഷ്ട കൊടുങ്കാറ്റ് അടിക്കപ്പെട്ട് ആശ്വാസം അറ്റവളെ. യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് അടിസ്ഥാനമിടും, ഞാൻ നിനക്ക് അടിസ്ഥാനമിടും. അങ്ങനെയാണെങ്കിൽ ചില അടിസ്ഥാനങ്ങൾ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഭയങ്കര എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം ഇടുവാൻ പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ചില അടിസ്ഥാനങ്ങൾ ഇടുവാൻ പോവുകയാണ്. ഞാനും നിങ്ങളും വിശ്വസിച്ചാൽ മാത്രം മതി അല്ലേ. നമ്മുടെ അടിസ്ഥാനങ്ങൾ ഇളക്കുവാൻ ശത്രു ശ്രമിക്കും കേട്ടോ, നമ്മളെ കുലുക്കുവാൻ ശത്രു ശ്രമിക്കും. നീനിവാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ലെന്ന വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പതില് ഇന്ന് കാലം ചില അടിസ്ഥാനങ്ങൾ കർത്താവ് ഇടുവാൻ പോകുകയാണ്. നമുക്കത് വിശ്വസിക്കാം. കർത്താവ് എന്റെ ജീവിതത്തിൽ ചില പണിക്ക് വേണ്ടി അവിടുന്ന് തന്നെ ചില അടിസ്ഥാനങ്ങൾ ഇടുമാറാകണമേ. ചില വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് ശുശ്രൂഷയിൽ മറ്റു കാര്യങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് കർത്താവ് ചില അടിസ്ഥാനങ്ങൾ ഇടുവേ എന്ന് പ്രാർത്ഥിക്കാം. അത് മാത്രം അവിടുത്തെ കൊടുത്തിട്ടുണ്ട്, ഞാൻ നിന്നെ പണിയുമെന്ന്. പ്ലീസ്, അടിസ്ഥാനമിട്ടവൻ അറിയാം എങ്ങനെ പണിയേണ്ടത്. വേറെ ആരും ചെയ്യണോ, വേറെ ആരും പണിയണ്ട, അടിസ്ഥാനം എന്ന് പറയുമോ നമ്മളെ പണിയുന്നവനാ. എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഇവളുടെ ദൈവമക്കളെ കഥ പണിതുകൊണ്ടിരിക്കുകയാണ്. പ്രേസ്കോൺ കണ്ണുനീരിന് ഫലമുണ്ട്. പ്രേസ്കോൺ കണ്ണുനീരൊഴുക്കിയാൽ പ്രേസ്കോൺ പണി നടക്കും. ആരെല്ലാം പറഞ്ഞാലും പ്രേസ്കോൺ ശത്രു പറയാണ്, നിന്നെ പണി ഞാൻ നടത്തുന്നില്ല. ആ സന്തല്ലത്ത് തോബിയാവ് ഇവർ നെഹമ്യാവോട് പറഞ്ഞു, ഇല്ല ഞങ്ങൾ പണി നടത്തത്തില്ല. എന്നാൽ നെഹമ്യാവ് പറയുവാനുള്ളത്, ഇല്ല ഞങ്ങൾ പണിയും, ദൈവത്തിന്റെ ദാസന്മാരാ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിനക്ക് ഈ കാര്യത്തിൽ യാതൊരു പങ്കില്ല, നിനക്ക് യാതൊരു ഓഹരിയുമില്ല. ദൈവത്തിന്റെ പതിവ് ഈ ദിവസം അടിസ്ഥാനം ഇടുവാൻ പോകുകയാണ്. അത് മാത്രമല്ല, ദൈവത്തിന്റെ പണി നടക്കുവാൻ പോകുകയാണ്. ദൈവം പണിയുന്ന എങ്ങനെ പറയുമോ, മനോഹരമായ കല്ലുവച്ച വേറെയുള്ള കല്ലുവച്ചാൽ സാധാരണ കല്ലുവച്ചാൽ ദൈവം പണിയുന്നത് നമുക്കറിയാമല്ലോ. പണികൾ പറയുന്നതാക്കുന്നുണ്ട്, എന്നാ ദൈവം പണിയുന്നത്. വായിച്ചാട്ട് അതിന്റെ 12-ാം വാക്യം വായിച്ചാട്ട്, മനോഹരമായ കല്ലുകൊണ്ടാണ് ദൈവത്തിന് പണിവാനുള്ളത്. ഇതിൽ ഞാൻ മനസ്സിലാക്കിയ വിഷയം ഞാൻ പറയാം, ദൈവത്തിന്റെ പയ്യന് എന്നെ നിങ്ങളെയും വിലയുള്ളതാക്കി തീർക്കാൻ കർത്താവിന് കഴിയും. ഈ ലോകം വില വരുമോ, ദൈവക്കൾക്ക് വില വരുമോ, ശിശുമാർക്ക് വില കൊടുക്കുമോ? മുറ്റും വിടക്കെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ദൈവത്തിന്റെ പയ്യനെ എന്റെ നിങ്ങളെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. വിലയുള്ളതാക്കി തീർക്കുന്ന ദൈവമുണ്ട്. പ്രേശോ, നീ എനിക്ക് വിലയേറിയവനും മണ്ണനുമായി ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്. ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതൽ, ആ സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതൽ. ആരെല്ലാം ദൈവത്തിന്റെ ജനമുണ്ടല്ലോ, ആരെല്ലാം വില കൊടുത്തില്ലെങ്കിലും, ആരെല്ലാം പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന്റെ പൈതൽ എന്നെ നിങ്ങളെ വിലയുള്ള വാക്കി തീർക്കുന്ന സർവശക്തനായ ദൈവമാണ്. ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു, മണ്ണനുള്ളവനാക്കി തീർക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വാത്സല്യ മാതാപിതാക്കന്മാർ ഇറങ്ങി തിരിച്ചപ്പോൾ കേരളത്തിൽ പെന്തക്കോസ്ത എന്ന് പറയുന്ന ആൾക്കാർ വളർച്ച ഇല്ലായിരുന്നു. എന്നാൽ 70-80 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വാത്സല്യ മാതാപിതാക്കന്മാർ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഭക്ഷ്യ കൽപ്പിക്കപ്പെട്ട അവർ പുറത്താക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഭവനത്തിലുള്ളവര് വല്യപ്പന്മാരിലെ കുടുംബങ്ങൾ പറഞ്ഞ കാര്യമുണ്ട്, ഇവൻ ഇനി ഒരിക്കലും രക്ഷപ്പെടുത്തില്ല, ഇവനിനി ഒരിക്കലും നന്മ കാണത്തില്ല, ദൈവമക്കളെ, നമ്മളെ വേലയുള്ള വാക്ക് തീർക്കുന്നവനാണ് കർത്താവ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് കർത്താവ്, നന്മ തരുന്നവനാണ് കർത്താവ്. അത് മാത്രമല്ല, അവിടെ വായ്പാങ്കിൽ കാര്യമുണ്ട്, നിന്റെ മക്കൾ എല്ലാവരും
വായിച്ചാട്ട്,
നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമായിരിക്കും. ഇന്ന് പകൽക്കാലം വേമക്കളെ, എനിക്ക് ഒരു കാര്യം ഇതോടെ നമുക്ക് പറയുവാനുണ്ട്. നമുക്കെല്ലാവർക്കും കർത്താവ് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്, പ്രൈസ് ഗോഡ്. എന്നാൽ വാത്സല്യ മാതാപിതാക്കന്മാർക്ക് ഒരു വലിയ ചുമതലയുണ്ട്. അവരെങ്ങനെങ്കിലും വളരട്ടെ, എങ്ങനെങ്കിലും പോകട്ടെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ അമേരിക്കയിലാണെങ്കിൽ, ഞങ്ങൾ താമസിക്കുന്നത് കുമ്പനാട്ടാണ്, കേരളത്തിലാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന കുമ്പനാട് ഹെബ്രോൺ ഐ പി സി സഭയിൽ ഏകദേശം 110 കുടുംബങ്ങൾ വന്ന ആരാധന സഭയാണ്. അവിടെ ഞാൻ പറയും, വാത്സല്യമാതാക്കന്മാരെ, എനിക്കൊരു കാര്യം പറയുവാനുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയണം, ഇടിവിൽ നിൽക്കണം. പ്രൈസ് ഗോഡ്. അങ്ങനെ നിന്നാ നിശ്ചയമായും നമ്മുടെ കുഞ്ഞുങ്ങൾ ആരാധിച്ചിരുന്നറിയാമോ, യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കും, അവരുടെ സമാധാനം വലിയതായിരിക്കും, നീതിയാൽ നിശ്ചയമായി നിൽക്കും. ഇവിടെ പല സാക്ഷിയോട് പറഞ്ഞു, ഭയമുണ്ട് പേടിയുണ്ട്. പ്രൈസ് ഗോഡ്. ഒരിക്കൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് പേപ്പറിൽ ഒരു വാർത്ത പറയാം, ഒരു രാജ്യത്തുള്ള ഒരു ആൾക്കാർ പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ പ്രതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. പ്രൈസ് ഗോഡ്. നിയമക്കളെ, നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ പറയുന്നു, നിസ്ഥിരമായി നിൽക്കുമെന്ന്. നിനക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ലല്ലോ, നീ ഭീഷണിയോട് അകന്നിരിക്കും. ദൈവത്തിനോട് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്ന് പാർക്കാൻ ദൈവത്തിന്റെയാണോ, നിങ്ങളോടാണോ, ഓരോരുത്തരോടുമാണ് വിശ്വസിക്കാൻ കഴിയുമോ? ആരെല്ലാം ഭീഷണി മുഴക്കട്ടെ, ആരെല്ലാം എതിരായി വരട്ടെ, എതിരായി നിൽക്കട്ടെ, ദൈവത്തിന്റെയാണോ ഓർപ്പിക്കുന്നു, ഭീഷണിയോ നിന്നെയും നീ അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാൻ ഒന്നുമില്ലല്ലോ. നിനക്ക് വിരോധമായി അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാട്ടോ. 15-ാമത്തെ വാക്യം, ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ, നിന്നോട് വഴക്കുണ്ടാക്കുന്നുവെങ്കിൽ, ഒരുത്തൻ നിന്നോട് കലശൽ തുടങ്ങുന്നുവെങ്കിൽ, അത് എന്റെ ഹിതപ്രകാരമല്ല. ഓർത്തോണം, ദൈവക്കളെ ഓർത്തണം കേട്ടോ. നമ്മൾ ആരെങ്കിലും വഴക്കിടുമെങ്കിൽ ഉണ്ടല്ലോ, പ്രശ്നം ഉണ്ടാക്കുമെങ്കിൽ, വഴക്കിന് വന്നാൽ, നമുക്കെതിരായി വന്നാൽ, ദൈവത്തിന്റെ ആത്മ ഓർപ്പിക്കുന്നു, അത് എന്റെ ഹിതപ്രകാരമല്ല, ഞാൻ പറഞ്ഞിട്ടല്ല അവർ നിന്നോട് വഴക്ക് കൂടുന്നത്, എന്റെ ഹിതപ്രകാരമല്ല. വായിച്ചാട്ടോ, വായിച്ചാട്ടോ. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവർ നിന്റെ നിമിത്തം വീഴും. നമുക്കറിയാം, ദൈവത്തിൽ ദൈവക്കെതിരായി കലശൽ കൂടി അനേകരുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കി അനേകരുണ്ട്. ഇസ്രായേൽ മക്കളോട് മിസ്രയീമിലെ ആൾക്കാരെ പറവോൻ ജനമൊരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ അവരെ പിടിക്കും. ശത്രു പറയുകയാണ്, പുറപ്പാട് പുസ്തകം എടുത്ത് വായിക്കണ്ട, 15-ാമത്തെ പറയുന്നു, ഞാൻ അവരെ പിടിക്കും, ഞാൻ അവരുടെ കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകുമെന്ന് ശത്രു തന്റെ ഉള്ളത്തിൽ പറഞ്ഞു. എന്നാൽ ദൈവമുണ്ടല്ലോ, ദൈവ ശക്തിയുള്ള കാറ്റ് അവരുടെ മേൽ ഊതിച്ചു, അവർ ഈയം പോലെ വെള്ളത്തിൽ ആറുന്ന. അപ്പോൾ മിരിയാം തപ്പെടുത്തു, പട്ടുപാടി ഇപ്രകാരം പറഞ്ഞു, സൈന്യങ്ങളെ, ഹോവാ വലിയവനാണ്, അവൻ കുതിരയെയും അതിലിരിക്കുന്നവരെയും വെള്ളത്തിൽ തള്ളിയിട്ടു. പ്രീശോം, ദൈവക്കളെ, നമ്മളെയും വെള്ളത്തിൽ തള്ളിയിടുന്നവരാണ്, നമ്മളെയും ശത്രുക്കളെ നിഗ്രഹിക്കുന്നവരാണ്. ആരെങ്കിലും നിന്നോട് കരസൽ കൂടിയാൽ അത് എന്റെ ഹൃദപ്രകാരമല്ല, അവൻ അത് നിന്റെ നിമിത്തം വീഴും. ഞാൻ വായിച്ചു കുറിവാക്യം ഇതിലെ കടന്നു വരട്ടെ. പ്രകാരം പറഞ്ഞിരിക്കുന്നത് വാക്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും. ആരാ പറയണോ? ഞാൻ പറയുന്ന കാര്യമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന്റെ വചനം ഏറ്റെടുക്ക. ദൈവത്തിന്റെ വചനം വിടുതലാണ്. നിനക്ക് വിരോധമായി ഇവിടേക്ക് ദൈവക്കളെ നിങ്ങൾക്ക് വിരോധമായി ഒരുപക്ഷെ ഓഫീസിലായിരിക്കാം കൂട്ടുണ്ടാക്കുന്നത് അല്ലേ, കുഞ്ഞുങ്ങൾക്ക് വിരോധമായി കൂട്ടുകാരായിരിക്കാം ആ പ്രശ്നമുണ്ടാക്കുന്നത്, ശുശ്രൂഷയ്ക്കെതിരായി അനേകരായിരിക്കാം പ്രതികൂലമായി തടസ്സമാ നിൽക്കുന്നത്. ദൈവത്തിന്റെ പതിലെ ഇന്ന് വേർക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഉറപ്പിക്കുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. നീന്തിയോ നീ അവരെ കുറ്റം വിധിക്കും. ഇത് ഓ യഹോ യഹോവദാസന്മാർക്കുള്ള എന്റെ അവകാശമാണ്. ദൈവക്കളെ നമുക്കൊരു അവകാശമുണ്ട്, നമുക്കൊരു നീതിയുണ്ട്. ഇന്ന് പകൽക്കാലം നമുക്ക് അമ്മയത്തിനെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഓ ദൈവത്തിന്റെ വചനം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സംസാരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ വീണ്ടും കർത്താവിനെ സ്തുതിക്കാം. ഈ വചനങ്ങളാൽ നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.